പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ നടത്തിയ ഒരു ക്ഷമായാചനം. തൻ്റെ നാടായ ജർമ്മനിയിൽ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും നടത്തിയൊരു പ്രസംഗമധ്യെ ഉദ്ധരിച്ച ഒരു ഭാഗം ലോകമെങ്ങുമുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനയ്ക്ക് കാരണമായി എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ പ്രസംഗവും തൻ്റെ പരാമർശം ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ദുഃഖകാരണമായെങ്കിൽ അതിന് താൻ ഖേദിക്കുന്നു എന്ന പരസ്യമായ ക്ഷമാപണമായിരുന്നു അത്. മാർപ്പാപ്പ മധ്യശതകങ്ങളിലെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ ശാസ്ത്രീയമായി നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ മധ്യേ ഒരു പരാമർശം ലോകമെങ്ങുമുള്ള മുസ്ലിമുകൾക്ക് ഏതോ തരത്തിൽ വേദനയുണ്ടാക്കിയെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ക്ഷമാപണം നടത്താൻ തയ്യാറായി. അതിനു മുമ്പേ വലിയ പ്രതിഷേധങ്ങൾ ഇരമ്പിയിരുന്നു. നമുക്കറിയാം, ലോകമെങ്ങുമുള്ള മുസ്ലിമുകൾ, അതൊരു വിഭാഗം എങ്കിലും, വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ മാർപ്പാപ്പയുടെ ക്ഷമാപണത്തോടുകൂടി ഈ പ്രതിഷേധം കെട്ടടങ്ങിയതായിട്ടാണ് തോന്നുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ മുൻഗാമിയുടെ ശൈലി പിന്തുടരുകയാണ് ചെയ്തത്. മഹാജൂബിലി 2000 ആണ്ടുമായി ബന്ധപ്പെടുത്തി മഹാനായ ജോൺ പോൾ 2 മാർപ്പാപ്പ സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ ചില വ്യക്തികളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ മൂലം വന്നുപോയ ദുരന്തങ്ങളെക്കുറിച്ച്, തെറ്റായ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവരോടും, അതുമായി ബന്ധപ്പെട്ടവരോടൊക്കെ മാപ്പ് ചോദിക്കുകയുണ്ടായി. യഹൂദരോടും അതുപോലെ തന്നെ മറ്റ് പല ജനതകളോടും സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ, സഭയുടെ തെറ്റായ ചില പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ ദുഃഖത്തിന് മാപ്പ് ചോദിച്ച സംഭവം വളരെയധികം ശ്രദ്ധയർഹിക്കുകയുണ്ടായി. അതിനാൽ തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പയെ മഹാനായി ചിത്രീകരിക്കാനും കാണാനും ജനത്തിന് കഴിഞ്ഞു. തെറ്റുകൾ ഏറ്റുപറയുന്നത് കഴിവില്ലായ്മയുടെയോ അറിവില്ലായ്മയുടെയോ ഭീരുത്വത്തിൻ്റെയോ അടയാളമല്ല, മഹത്വത്തിൻ്റെ തന്നെ അടയാളമാണ്. രണ്ട് പിതാക്കന്മാരും കത്തോലിക്കാ സഭയുടെ തലവന്മാരായ രണ്ടു മാർപ്പാപ്പമാർ അടുത്ത കാലത്ത് നടത്തിയ ക്ഷമാപണങ്ങളെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ചത്. ഇത് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ഭാഗവുമായി ബന്ധപ്പെടുത്തി കാണുന്നതുകൊണ്ടാണ് ഈ പരാമർശത്തിന് കാരണമായത്. നമ്മൾ യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന യേശുവിൻ്റെ ജീവിതവുമായി പ്രബോധനവുമായി ബന്ധപ്പെടുത്തി അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരമ്പരയിലൂടെ, സുവിശേഷങ്ങളിലെ യേശു എന്ന പരമ്പരയിലൂടെ. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ദൈവത്തെ അബ്ബ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, പരിശുദ്ധിക്കു വേണ്ടി, അവിടുത്തെ ഹിതം ഈ ഭൂമിയിൽ നടപ്പാകുന്ന, രാജ്യം സംജാതമാകുന്നതിന് വേണ്ടി. അതിനുശേഷം മനുഷ്യ ദൈവമനുഷ്യ ബന്ധത്തിൽ പ്രധാനമായ അപ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. അവസാനം അടുത്തതായിട്ട് യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ്. അപ്പത്തിനു ശേഷം മനുഷ്യൻ്റെ ആവശ്യം ക്ഷമയാണ്. ക്ഷമ ചോദിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുക. പിതാവിനോടാണ് ആദ്യമേ ക്ഷമ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ക്ഷമ? പിതാവിനോട് ചോദിക്കുമ്പോൾ അതോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു എന്നുകൂടി അനുസ്മരിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തോടും സഹജീവികളോടും മാപ്പിരക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വലിയ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യ ചരിത്രത്തിൻ്റെ വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ യേശു തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ പാപം കടന്നുകൂടിയിരിക്കുന്നു. എല്ലാം നന്മ മാത്രമായി ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് തിന്മ കടന്നുകൂടിയിരിക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധത്തിൽ വിദ്വേഷവും വിരോധവും കടന്നുകൂടിയിരിക്കുന്നു. മനുഷ്യൻ പാപത്തിന് അധീനമായിരിക്കുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് അവബോധമുണ്ടാക്കിക്കൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാപബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പാപത്തെക്കുറിച്ച് അധികം ആരും ഇന്ന് സംസാരിക്കാറില്ല. പണ്ടൊക്കെ കത്തോലിക്കാ സഭയുടെ പള്ളിയിൽ കുമ്പസാരക്കൂടുകളുടെ അടുക്കൽ എപ്പോഴും ഒരു തിരക്കുണ്ടായിരുന്നു. അത് നോമ്പുകാലത്തും ധ്യാനാവസരത്തിലും മാത്രമല്ല, സാധാരണ ദിവസങ്ങളിൽ പോലും അതിരാവിലെ എണീറ്റ് മറ്റാരും പള്ളിയിൽ വരുന്നതിന് മുമ്പേ വികാരിശൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെക്കുറിച്ച് എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട്. അതിരാവിലെ ദേവാലയത്ത് വരിക, കുമ്പസാരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് തന്നെ പാപമായി കരുതി എന്നൊരു സമൂഹമുണ്ടായിരുന്നു. ഇവിടെ പാപബോധം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പാപമോചനത്തിനുള്ള കൂദാശ യേശു സ്ഥാപിച്ച കുമ്പസാരം പാപമോചനത്തിൻ്റെ കൂദാശ സ്വീകരിക്കാനും ആൾക്കാർ സന്നദ്ധമായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ഈ പാപത്തെക്കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെട്ടു, കുമ്പസാരക്കൂടുകൾ കാലിയായി. ഇപ്പോൾ നോമ്പുകാലത്താണെങ്കിലും പെസഹാകാലത്താണെങ്കിലും ധ്യാനത്തിൻ്റെ അവസരത്തിൽ പോലും അധികമാരും കുമ്പസാരിക്കാൻ വരാറില്ല. നമ്മുടെ നാട്ടിൽ പോലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ കുമ്പസാരക്കൂടുകൾ പണ്ടേ കാലിയായി തീർന്നു, അധികമാരും അങ്ങോട്ട് പോകാറേയില്ല. പക്ഷേ കുമ്പസാരക്കൂടുകൾ കാലിയാകുന്നതിന് ആനുപാതികമായിട്ട് അതിനേക്കാൾ കൂടുതലായി കൗൺസിലിംഗ് ഹാളുകൾ ജനനിബിഡമാവുകയാണ്. കാശ് കൊടുത്ത് അപ്പോയിൻമെൻറ്റ് വാങ്ങി വിദഗ്ധരായ കൗൺസിലേഴ്സിൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ പാപത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ പാപത്തിൽ പാപം ഇല്ല എന്ന് കരുതുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്ന കുറ്റബോധവും അപകർഷതാബോധവും ഭയവുമെല്ലാം വലിയ വലിയ രോഗങ്ങൾക്കും കാരണമായിത്തീരുന്നു. ഇപ്പോൾ മാനസിക രോഗികളുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലേഴ്സിന് വലിയ കൊയ്ത്തുകാലവുമാണ്. എത്ര തവണ കൗൺസിലിംഗ് നടത്തിയാലും വീണ്ടും വീണ്ടും മാറാത്ത കുറ്റബോധവുമായി ഭയവുമായി കൗൺസിലേഴ്സിനെ മാറി മാറി സമീപിക്കുന്ന സമൂഹത്തെ നമ്മൾ കാണും. ഈ ഒരു ചുറ്റുപാടിലാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന കൂടുതൽ പ്രസക്തമായിത്തീരുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ എന്നത് ചിലപ്പോൾ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമെന്നാവാം. ഇപ്പം കടങ്ങളാണോ തെറ്റുകളാണോ, ക്ഷമിച്ചതുപോലെയാണോ ക്ഷമിക്കുന്നത് പോലെയാണോ? വിവർത്തനത്തിൽ ഈ നിലനിൽക്കുന്ന പ്രശ്നത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലാണ് ചെന്ന് നിൽക്കുന്നത്. പാപം പല രീതിയിൽ ബൈബിളിലെടുത്ത് അവതരിപ്പിക്കാറുണ്ട്. ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, കടമകളുടെ നിർവഹണം, അത് നടത്താതെ പോകുന്നത്, ഇതൊക്കെ പാപമാകാം. യേശുവിൻ്റെ സംസാര ഭാഷയായ അരമായയിലും അതിന് മൂലമായി നിൽക്കുന്ന ഹെബ്രായ ഭാഷയിലും പാപത്തെക്കുറിച്ച് തെറ്റുകളെക്കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പദങ്ങളുണ്ട്. അതിലാദ്യത്തേത് പെഷ എന്ന് പറയും. പെഷ എന്ന വാക്കിൻ്റെ അർത്ഥം ട്രാൻസ്ഗ്രഷൻ അഥവാ അതിരു കടക്കൽ എന്നാണ്. മറികടക്കുക, മറികടക്കാൻ പാടില്ലാത്ത അതിരുകളെ ലംഘിക്കുക, ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്തേക്ക് പോവുക എന്ന് വേണമെങ്കിൽ പറയാം. പല സ്ഥലങ്ങളിലും കാണാം അതിലംഘിച്ചു കടക്കരുത്, മറികടക്കരുത്, അപകടമെന്നൊക്കെ. ഈ ദൈവം വരച്ചിരിക്കുന്ന വരകൾക്കപ്പുറത്തേക്ക് കടക്കുക, അതിനെ ലംഘനമെന്ന് പറയും. പാപം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്നിതാണ്, കൽപ്പനകളുടെ ലംഘനം. അരുത് എന്ന് പറയുന്നത് ചെയ്യുക, അരുതാത്തത് ചെയ്യുക. വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യുന്ന പാപമായിത്തീരും. മോഷ്ടിക്കരുത്, അന്യൻ്റേത് അപഹരിക്കുന്നത് പാപമായിത്തീരും. കൊല്ലരുത്, കൊല്ലുന്നത് പാപമായിത്തീരും. ഇങ്ങനെ അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമായിത്തീരും. ഇത് ദൈവത്തോട് ഉള്ള ബന്ധത്തിലാവാം, സഹജീവികളുള്ള ബന്ധത്തിലുമാകാം. അപ്പോൾ പാപത്തിൻ്റെ ആദ്യ പടി അഥവാ ഒരു ഭാഗം അരുതുകൾ, വിലക്കുകളുടെ മറികടക്കലാണ്. അപ്പോൾ നിയമത്തിൻ്റെ ലംഘനം എന്ന് പറയാം, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. അരുത എന്ന് പറയുന്നത് ചെയ്യുന്നു. ഇങ്ങനെ അരുത എന്ന് പറയുന്നത് ചെയ്തതിൻ്റെ കഥകൾ ധാരാളം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ മാത്രം ഒരു ഉദാഹരണം എടുത്തു കാണിക്കട്ടെ. നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അരുത് തിന്നരുത് എന്ന് പറഞ്ഞത് തിന്നുന്നു, അതോടുകൂടി പാപം കടന്നു വരികയാണ്. പാപത്തിൻ്റെ ഒരു വശമിതാണ്, വിലക്കുകളെ മറികടക്കുക. പക്ഷേ ഇത് മാത്രമല്ല പാപം. അരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതോടൊപ്പം ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതും പാപമാകും. അതിന് നമ്മൾ ഹത്ത എന്നാണ് പറയുക, ഹിബ്രു വാക്ക് ഹത്ത. അതിൻ്റെ പെഷ ആയിരുന്നു. ഹത്ത എന്നത് ഒമിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ടു മിസ് ദ ടാർഗറ്റ്, ലക്ഷ്യത്തിൽ ചെന്നെത്താതിരിക്കുക. അമ്പ് ചെയ്താൽ ലക്ഷ്യം തെറ്റിപ്പോവുക, വെടിവെച്ചാൽ ഉന്നത്തിൽ കൊള്ളാതിരിക്കുക. ബസ് എറണാകുളത്തിന് പോകേണ്ട ആൾ തൃശ്ശൂർക്ക് വിളിച്ച് കയറുക, ലക്ഷ്യം തെറ്റിപ്പോവുക. ഞാൻ കയറേണ്ട വണ്ടിയിലല്ല കയറുന്നത്, ബോർഡ് നോക്കാതെ വണ്ടിയിൽ കയറി ലക്ഷ്യം മാറി യാത്ര ചെയ്യുക, എത്തേണ്ടടുത്ത് എത്താതിരിക്കുക. ഇതിനെയാണ് ഹത്ത എന്ന് പറയുക. പാപത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതും. ലക്ഷ്യത്തിൽ ചെല്ലാൻ സാധിക്കാതെ വരിക. അപ്പോൾ ഇത് പൊതുവേ പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്. ആദ്യത്തേത് ചെയ്യരുതാത്ത ചെയ്യുന്നു, രണ്ടാമത്തേത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, വീടില്ലാത്തവനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക, ദാഹിക്കുന്നവന് ദാഹജലം കൊടുക്കുക, രോഗിയെ കണ്ട് ആശ്വസിപ്പിക്കുക, തടവുകാരനെ സന്ദർശിക്കുക. ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ ചെയ്യേണ്ടതായി. നിരന്തരമായി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സഹായം തേടുക, ദൈവത്തെ ആരാധിക്കുക. ഞാൻ ചെയ്യേണ്ടതായ ക്രൈസ്തവൻ്റെതായ ഒരു മനുഷ്യ വ്യക്തിയുടേതായ കടമകൾ ധാരാളമുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് പാപമായിത്തീരുന്നു. അരുതാത്തത് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോഴും പാപമായിത്തീരുന്നു. പാപത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ വശം ഇതിനെ ഹത്ത എന്ന് പറയും. ഈ രണ്ടർത്ഥങ്ങളും കൂടി ഉൾക്കൊള്ളത്തക്ക രീതിയിലാണ് സീറോ മലബാർ സഭയിലെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ. കടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ കടപ്പെട്ടവയാണ്. ദൈവത്തോടും സഹജീവികളോടും എൻ്റെ കടപ്പാടുകൾ, ഞാൻ എൻ്റെ കടങ്ങൾ ഞാൻ ചെയ്യാൻ പോസിറ്റീവായിട്ട് ഭാവാത്മകമായി ചെയ്യാൻ കടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ എൻ്റെ കടമെന്ന് പറയും. അരുതാത്തത് ചെയ്തതിനെ പാപമെന്ന് പറയും. ഇതോടുകൂടി മൂന്നാമത് ഒരു വാക്കുകൂടി ഹീബ്രു ഭാഷയിലുണ്ട്, ആവോൻ. അതിന് ദുഷ്ടത എന്ന് ആണ് വിശേഷിപ്പിക്കുക. ദുഷ്ടതയെന്നും കുറ്റമെന്നും ശിക്ഷയെന്നും ഒക്കെ പറയാം. മനഃപൂർവ്വം ചെയ്യുന്ന തിന്മയാണത്. അതിന് കടക്കുന്ന പരിധിക്ക് അപ്പുറത്ത് ദുഷ്ടതയോടുകൂടി മറ്റൊരാളെ നശിപ്പിക്കണമെന്നുള്ള വിചാരത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാവാം. ശത്രുതയും വിദ്വേഷവും വെച്ചു പുലർത്തുകയും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവർക്ക് അർഹമായത് സ്വന്തമായി പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ആവോൻ അഥവാ ദുഷ്ടത കടന്നു വരുന്നു. ഈവിൾ. അപ്പോൾ ഇങ്ങനെ പാപത്തിൻ്റെ വിവിധ വശങ്ങൾ വിവിധ വാക്കുകളിലൂടെ ബൈബിളിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ഞങ്ങളുടെ കടങ്ങളാണോ പാപങ്ങളാണോ എന്ന് വെച്ചാൽ രണ്ടുമുണ്ട്. പാപം എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥം അഥവാ മൂന്നർത്ഥവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി ദൈവത്തോടാണ് പ്രധാനമായിട്ടും യാചിക്കുക. ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ദൈവത്തെ തന്നെ അവഹേളിക്കലാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കുമ്പോൾ ദൈവത്തെ ധിക്കരിച്ചു പോവലാണ്. ദൈവത്തിന് അർഹമായ ആദരവും സ്നേഹവും ആരാധനയും കൊടുക്കാതിരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ എൻ്റെ സഹജീവികളോട് ചെയ്യുന്ന തെറ്റുകളും പാപമായിത്തീരും. ഈ രണ്ടും പാപമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാവണം. ദൈവ അവബോധമുള്ളിടത്തു മാത്രമേ പാപബോധമുണ്ടാവുകയുള്ളൂ. ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയുണ്ടായി പാപബോധം നഷ്ടപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച്. ദൈവാവബോധം നഷ്ടപ്പെടുന്നിടത്ത് പാപ അവബോധം നഷ്ടപ്പെടുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുന്നത്, വിശ്വാസം വർദ്ധിക്കുന്നത് ആനുകാലികമായിട്ട് സ്വന്തം പാപത്തെക്കുറിച്ചുള്ള അവബോധവും ഉണ്ടാകും. ഈ അവബോധത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. 51-ാം സങ്കീർത്തനം നമ്മളെ ഇതാണ് പഠിപ്പിക്കുന്നത്. 51-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസരിച്ച് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. അതിക്രമങ്ങൾ പെഷ എന്നാണ് പറയുക. അതിക്രമങ്ങൾ, അതിരുകടക്കൽ, എൻ്റെ അകൃത്യം, അതിന് ആവോൻ എന്ന് പറയും. എൻ്റെ അകൃത്യം, എൻ്റെ ദുഷ്ടത നിശേഷം നശിപ്പിക്കണമേ. എൻ്റെ പാപത്തിൽ നിന്ന്, അതിനെ ഹത്ത എന്ന് പറയും, എൻ്റെ പാപത്തിൽ നിന്ന് മുഖം തിരിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. പാപം ദൈവത്തിനെതിരെ ആണ് ചെയ്യുന്നത്. ഈ അവബോധത്തിൽ നിന്നാണ് യേശു നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുക. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പക്ഷേ അതിനൊരു നിബന്ധന കൂടി യേശു വെക്കുന്നുണ്ട്. ദൈവം ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാൻ സന്നദ്ധനാവണം. പരസ്പരമുള്ള ബന്ധത്തിൽ പലപ്പോഴും വീഴ്ചകളുണ്ടാവും. ചെയ്യേണ്ടത് ചെയ്യാതെ പോയ സാഹചര്യങ്ങളുണ്ടാവും. അരുതാത്തത് ചെയ്തു പോയിട്ടുണ്ടാവും. അത് കുടുംബ ബന്ധങ്ങളിലുണ്ടാവാം, സമൂഹത്തിലുണ്ടാവാം, വ്യക്തിബന്ധങ്ങളിൽ എപ്പോഴും ഇങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കും. എന്തെങ്കിലുമൊക്കെ കുറവുകൾ, വീഴ്ചകൾ, തെറ്റുകൾ സംഭവിച്ചു പോകും. ആരെങ്കിലും എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ഷമിക്കാൻ തയ്യാറാവണം. ഞാൻ ക്ഷമിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ക്ഷമ ലഭിക്കുകയുള്ളൂ. വളരെ വ്യക്തമായത് പഠിപ്പിക്കുകയാണ് യേശു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണം. പോലെ എന്ന് ആ വാക്കിന് രണ്ടർത്ഥമുണ്ട്. അതൊരു നിബന്ധന, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളോടും ക്ഷമിക്കണം. മാത്രമല്ല, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, എന്തുമാത്രം ക്ഷമിക്കുന്നുവോ അതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നായിരിക്കാം അർത്ഥം. അപ്പോൾ ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ എനിക്ക് ക്ഷമ കിട്ടുകയില്ല, പിതാവേ ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്നോടും ക്ഷമിക്കേണ്ട എന്ന് പറയുന്നത് പോലെ തുല്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. യേശു അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 11:25 നമ്മൾ ഇപ്രകാരം കാണും: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടും ക്ഷമിക്കും. ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചേ മതിയാവൂ. എങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയുള്ളൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ക്ഷമിക്കാത്ത ഭൃത്യൻ്റെ കഥ പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 11:28-35 വാക്യങ്ങളിൽ മനോഹരമായി കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാവ് കണക്ക് തീർത്ത കഥയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ. കണക്ക് തീർക്കുമ്പോൾ വലിയ ഒരു തുക 10,000 താലന്ത് കടപ്പെട്ട ഭൃത്യനെ പിടികൂടി അവനെ തടവിലാക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ ഭൃത്യൻ യജമാനൻ്റെ അടുക്കൽ താണുവീണ് അപേക്ഷിക്കുന്നു: യജമാനനെ, അല്പം കൂടി ഇളവ് തരണം, സമയം തരണം, ഞാനിതെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. അവൻ്റെ ദയനീയ അവസ്ഥയിൽ അലിവ് തോന്നി അവൻ്റെ യാചന കേട്ട് കടം മുഴുവൻ യജമാനൻ അവന് ഇളവ് ചെയ്തു കൊടുത്തു. പക്ഷേ ആ ഭൃത്യൻ പുറത്തേക്കിറങ്ങുമ്പോൾ തൻ്റെ സഹഭൃത്യന്മാരിലൊരുവനെ കണ്ടു, 100 ദെനാറ കടപ്പെട്ടിരുന്നവൻ. ഒരു താലന്ത് എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്, 1 കോടി രൂപയും നമുക്ക് പറയാം. 100 ദെനാറ എന്ന് പറയുന്നത് 100 രൂപയുമാവും. ആ അടപ്പെട്ടിരുന്നതിൻ്റെ 100,000 പോലുമില്ല ഈ സഹഭൃത്യൻ്റെ കടം. പക്ഷേ ആ സഹഭൃത്യൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് എനിക്ക് തരാനുള്ള തുക ഉടനെ തരിക എന്ന് ആവശ്യപ്പെടുകയും അവൻ മാപ്പിരുന്നിട്ടും മാപ്പ് കൊടുക്കാൻ തയ്യാറാവാതെ ഈ സഹഭൃത്യനെ തടവിലാക്കുകയും ചെയ്തു. ഈ വിവരം അവൻ്റെ കൂട്ടുകാർ യജമാനനെ അറിയിച്ചു. യജമാനനെ അറിയിക്കുമ്പോഴാണ് ഈ യജമാനൻ സേവകനോട് പറയുന്നത്. യജമാനൻ അവനെ വിളിച്ചു, 32 വാക്യങ്ങളിൽ: ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹാധികർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ ചെയ്യും. സമൂഹത്തിൽ അവശ്യം ആവശ്യമായ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ക്ഷമിക്കാതെ ജീവിക്കാൻ സാധിക്കുകയില്ല, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ക്ഷമിക്കാൻ സന്നദ്ധമാകാത്തതുകൊണ്ടല്ലേ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോവുക, പരസ്പരമുള്ള ശത്രുതയും വിദ്വേഷവും, അത് വ്യക്തിബന്ധങ്ങളിൽ, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എല്ലാം വലിയ നാശം വിതയ്ക്കുന്ന വലിയ ശത്രുതയും യുദ്ധങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ കാരണം ഈ ക്ഷമിക്കാനുള്ള സന്നദ്ധതയില്ലായ്മയല്ലേ? യേശു പഠിപ്പിക്കുന്നു, ക്ഷമിക്കുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ, ഈ സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. അപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഹൃദയം തുറന്ന് ക്ഷമിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും തെറ്റുകാരാണ്, എല്ലാവരും പാപികളാണ്. ആ ഒരു അവബോധത്തോടുകൂടി സഹജീവികളോട് ക്ഷമിക്കാനും ഹൃദയം തുറന്ന് കരുണയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും യേശു നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. പിതാവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കൂടി നമുക്ക് സാധിക്കണം. ക്ഷമിക്കാൻ സന്നദ്ധമാകുമായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം അതിക്രമങ്ങൾ, അക്രമങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. എന്തുമാത്രം സമാധാനം ഇവിടെ ഉണ്ടാകുമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ ഉള്ള ശത്രുതയും വിദ്വേഷവും എല്ലാം മാറാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: ക്ഷമിക്കുക, നിരുപാധികം ക്ഷമിക്കുക. ആ ക്ഷമിക്കാൻ വേണ്ടി ഉള്ള കഴിവിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ, നിരുപാധികം ക്ഷമിക്കാൻ, എല്ലാവരോടും ക്ഷമിക്കാൻ അവിടെ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളോട് അവിടുന്ന് കരുണാപൂർവ്വം ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളും ഹൃദയം തുറന്ന് ക്ഷമിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.